പ്രാർത്ഥനയിൽ ദൈവത്തിങ്കലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്തുന്നതിന് ഏറ്റവും നല്ല സമയമാണ് രാവിലെ സമയം.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ആരോ പറഞ്ഞു, പാട്ടിന് മുൻപാണ് സാധാരണ സംഗീതോപകരണങ്ങൾ ട്യൂൺ ചെയ്യുന്നത്, പാട്ട് കഴിഞ്ഞിട്ടല്ല എന്ന്. വാസ്തവമാണ്. ഒരു ദിവസത്തെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുൻപ് നാം ദൈവത്തോട് ആലോചന ചോദിക്കണം. ദിവസത്തിനുവേണ്ടി തയ്യാറാകണം. നമ്മുടെ ദിവസത്തിന്റെയും ജീവിതത്തിന്റെയും പ്രഭാതം അവന് കൊടുക്കാം. ദാവീദിന്റെ ജീവിതത്തിലെ ചിട്ട അതായിരുന്നു എന്ന് നാം കാണുന്നു. നാലാം സങ്കീർത്തനം നാം പഠിച്ചു കഴിഞ്ഞുവല്ലോ. ഇന്ന് അഞ്ചാം സങ്കീർത്തനമാണ് നാം പഠിക്കുവാൻ പോകുന്നത്. അഞ്ചാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ദാവീദ് പാടുന്നത് വേണുനാദത്തോടെയാകുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു പ്രഭാത പ്രാർത്ഥനയാണ്. വലിയ പ്രയാസത്തിന്റെ സമയം, ദൈവഭക്തന്റെ ആ നിലവിളി ഈ സങ്കീർത്തനത്തിലൂടെ നാം കാണുന്നു. മശിഹായെ സംബന്ധിച്ച സങ്കീർത്തനങ്ങളുടെ ഇടയ്ക്കുള്ള സങ്കീർത്തനങ്ങളാണ് 4 മുതൽ 7 വരെയുള്ള സങ്കീർത്തനങ്ങളെന്ന് നാം നേരത്തെ കണ്ടല്ലോ. ഈ സങ്കീർത്തനങ്ങൾ ഒരു കഥ പറയുന്നു. ഇവ ഒന്നാമതായി ദാവീദിന്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ ചിത്രമാണ്. രണ്ടാമതായി അവ പ്രവചനപരമായി മഹാപീഠനകാലത്തെ ഇസ്രായേൽ ജനത്തിന്റെ ചിത്രം നമുക്ക് നൽകുന്നു. ഇന്ന് നമുക്കും അവ വളരെയധികം പ്രായോഗികമാണ്. അവയിൽ പല ഉന്നതങ്ങളായ തത്വങ്ങളും അടങ്ങിയിട്ടുണ്ട്. എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിന് ഇവയിൽ നിന്ന് ദൂത് ഉൾക്കൊള്ളുവാൻ കഴിയും. ഇതും സംഗീത പ്രമാണിക്ക് വേണുനാദത്തോടെ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കുഴൽ പോലെയുള്ള ഏതോ ഒരു സംഗീത ഉപകരണമായിരിക്കാം ഈ വേണുനാദം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ മധുര ഗായകനായ ദാവീദ് ഈ സങ്കീർത്തനങ്ങളിൽ അധികവും പാട്ടായി ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്കറിയാം. പല സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ഒരു ഗായക സംഘം ഇവ പാടുകയും ചെയ്തിരുന്നിരിക്കാം. ഇതിനെയും ഒരു പ്രഭാത സങ്കീർത്തനം എന്ന് വിളിക്കാം. എപ്രകാരമാണ് ഇത് ആരംഭിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ 3 വാക്യങ്ങൾ, യഹോവേ എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ, എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവേ എന്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഈ സങ്കീർത്തനം ഒരു പ്രഭാത പ്രാർത്ഥനയാണ്. രാവിലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്ന അവസ്ഥ, നമ്മുടെ ശബ്ദം ദൈവത്തിങ്കലേക്ക് ഉയരുന്നു. പ്രാർത്ഥനയിൽ ദൈവത്തിങ്കലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്തുന്നതിന് ഏറ്റവും നല്ല സമയമാണ് രാവിലെ സമയം. 4 മുതലുള്ള വാക്യങ്ങൾ, നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല, അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല, നീതികേട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു, ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും, രക്തപാതകവും ചതിയുമുള്ളവൻ യഹോവയ്ക്ക് അറുപ്പാകുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. ദൈവഭക്തന്റെ ആശ്വാസം ഇതാണ്. ചുറ്റുപാടുകളെ നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് വർദ്ധിച്ചു വരുന്ന ദുഷ്ടതയും അധപ്പതനവും അധർമ്മവും ഒക്കെയാകുന്നു. ഒരുപക്ഷെ താങ്കളെ നിരാശപ്പെടുത്തുന്ന വിഷയങ്ങൾ ഇതൊക്കെ ആയിരിക്കാം. താങ്കളുടെ ഹൃദയത്തിൽ ദുഃഖം ഉളവാക്കുന്ന കാര്യമായിരിക്കാം അത്. എന്തുമാത്രം അഴിമതി, അധർമ്മം, ദുഷ്ടത! ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു ദൈവവൈതലിന്റെ ആശ്വാസം എന്താണ്? സങ്കീർത്തനക്കാരൻ നമ്മോട് അത് പറഞ്ഞു. ദുഷ്ടതയ്ക്കെതിരായി തന്റെ ഹൃദയത്തിൽ ഉളവാകുന്നതായ വെറുപ്പ് വെളിപ്പെടുത്തുന്നത് അവൻ ദൈവത്തിന്റെ പക്ഷത്താകുന്നു എന്നത്രേ. ദൈവവും അത് വെറുക്കുന്നു. ഇന്നത്തെ പാപമയമായ ലോകത്തിന്റെ പോക്ക് കണ്ട് ദൈവത്തിനും പ്രയാസവും ദുഃഖവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത്രേ എന്റെ വിശ്വാസം. ദുഷ്ടത ദൈവത്തിന് പ്രസാദമുളവാക്കുന്ന കാര്യമല്ല, അതുപോലെ തന്നെ ദൈവമക്കളും ദുഷ്ടതയിൽ പ്രസാദിക്കരുത്, പ്രസാദിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദുഷ്ടന് ദൈവത്തോടുകൂടെ പാർക്കുവാൻ കഴിയുകയില്ല, കാരണം ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഹബക്കൂക്ക് പ്രവാചകന് ഇപ്രകാരമാണ് പറഞ്ഞത്, ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ. ഹബക്കൂക്കിന്റെ പ്രവചനം 1:13 വാക്യമാണ് ഞാൻ വായിച്ചത്. ദുഷ്ടത കുറെ കാലത്തേക്ക് അഭിവൃദ്ധിപ്പെടുന്നതായി തോന്നിയേക്കാം, എന്നാൽ വക്രതയും അന്യായവും പ്രവർത്തിക്കുന്നവർക്ക് നിശ്ചയമായും നാശത്തിന്റെയും നിത്യ ലജ്ജയുടേതുമായ ഒരു ദിവസം വരാൻ പോകുന്നു. ന്യായവിധിയുടെ ഒരു ദിവസം വരാൻ പോകുന്നു എന്ന് ദൈവം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദുഷ്ടത നിലനിൽക്കുവാൻ പോകുന്നില്ല. വെളിപാട് പുസ്തകം 21:8 വാക്യത്തിൽ ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അരക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ, അത് രണ്ടാമത്തെ മരണം. ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുന്നു എന്നുള്ള ആ സത്യം ഈ കാലത്ത് സാധാരണ പ്രസംഗിച്ച് കേൾക്കുന്നത് വിരളമാണ്. എന്നാൽ അതാണ് വാസ്തവം എന്ന കാര്യം നാം ഓർക്കണം. 8:9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, യഹോവേ, എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ, എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. അവരുടെ വായിലൊട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. എന്റെ ശത്രുക്കൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ തളർന്നു വീഴുന്നത് കാണുവാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്റെ ആഗ്രഹം നിന്നെ മഹത്വപ്പെടുത്തുക എന്നത് അത്രേ ദൈവമേ, വീഴാതെ തന്നെ സൂക്ഷിക്കുകയും നടത്തുകയും ചെയ്യണമേ എന്ന് അതുകൊണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ, എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ, കാരണം അവരുടെ വായിലൊട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു എന്ന് അവൻ പ്രാർത്ഥിക്കുന്നു. പൌലസപുസ്തകൻ റോമലേഖനം 3:13 വാക്യത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട് എന്ന്. സത്യം എന്നൊന്ന് ഉണ്ടെന്ന് അവർക്കറിഞ്ഞുകൂടാ, അവർ സത്യം തീരെ പറയാറുമില്ല. എത്ര ശോചനീയമായ അവസ്ഥയില്ലേ. 10-12 വരെയുള്ള വാക്യങ്ങൾ, ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ, തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ, അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ, നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും, നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും, യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിചകൊണ്ടെന്ന പോലെ നീ ദയകൊണ്ട് അവനെ മറയ്ക്കും. തന്റെ ചുറ്റുപാടും ദുഷ്ടത കാണുമ്പോൾ സങ്കീർത്തനക്കാരന്റെ ശക്തി പ്രാർത്ഥന മാത്രമാണ്. ദൈവനാമത്തിന് അപമാനം വരാത്ത രീതിയിൽ നടക്കുന്നതിന് തന്നെ സഹായിക്കുവാൻ കഴിയുന്ന ആ നടത്തിപ്പിനുവേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. 10 വാക്യത്തിൽ ശത്രുവിനെ നശിപ്പിച്ചു കളയണമേ എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശാപോദ്ദേശത്തോടുകൂടിയ സങ്കീർത്തനങ്ങളിൽ ആദ്യത്തെ സങ്കീർത്തനമാണിത്. പിന്നീട് ഈ വിധത്തിലുള്ള സങ്കീർത്തനങ്ങൾ നാം കൂടുതൽ ചിന്തിക്കുന്നതാണ്. നീതി നിർവഹണത്തിനായി ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നാം പലയിടത്ത് കാണുന്നുണ്ട്. ദൈവം ഇടപെട്ട് ന്യായവിധി നടത്തണമേ എന്ന് അവൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അവയിൽ ചിലത് വളരെ കഠിനമായവയാണ്. യെശയ്യാപ്രവാചകൻ അപ്രകാരം പ്രാർത്ഥിച്ചതായി 64:1-2 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. അയ്യോ, ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നതുപോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നതുപോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. ലംഘനക്കാരുടെ മേൽ ന്യായവിധി ഒരിക്കൽ വരേണ്ടതാകുന്നു. ദൈവം പ്രതികാരം ചെയ്യുമെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നുണ്ട്. ഭൂമിയിലെ ന്യായാധിപന്റെ അടുത്ത് തന്റെ ആവലാതിയുമായി ചെന്ന വിധവയുടെ ഉപമ കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 18:3-8 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദും തന്റെ കാലത്ത് പ്രതികാരത്തിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇക്കാലത്ത് ഒരു വിശ്വാസി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പാപമാകുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. മഹാപീഡനകാലത്ത് ന്യായപ്രമാണത്തിൻ കീഴിലുള്ള ജനം പണ്ടത്തെ പോലെ തന്നെ ഈ വിധത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കും. ദൈവം തന്റെ ജനത്തിന്റെ പ്രാർത്ഥന കേൾക്കും. അവരുടെ ശത്രുക്കളുടെ മേൽ പ്രതികാരം നടത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇക്കാലത്ത് നാം ഇതിൽ നിന്നും വളരെ ഭിന്നമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. മത്തായിയുടെ സുവിശേഷം 5:44 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇത് ചെയ്യുക വളരെ പ്രയാസമുള്ള വളരെ വിഷമമുള്ള കാര്യമാകുന്നു എന്ന് ഞാനും നിങ്ങളും തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അങ്ങനെ ചെയ്യുവാനാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 12:19 വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഏതു വിധത്തിലുള്ള പ്രതികാര നടപടിയും താൻ ചെയ്തുകൊള്ളാം എന്നത്രേ ദൈവം പറയുന്നത്. അത് തന്റെ കാര്യമാകുന്നു. അടികൊണ്ടാൽ തിരിച്ചടിക്കുവാനുള്ള പ്രകൃതമാണ് നമുക്കൊക്കെയുള്ളതല്ലേ. എന്നാൽ കാര്യങ്ങൾ നാം തന്നെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ നാം വാസ്തവത്തിൽ അവനോടുകൂടെ നടക്കയല്ല ചെയ്യുന്നത്, ദൈവത്തോടുകൂടെ നടക്കയല്ല ചെയ്യുന്നത്. നമ്മുടെ ശത്രുക്കളോട് ഇടപെടുന്ന കാര്യത്തിലും നാം ദൈവത്തെ പൂർണമായി വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ അവന് വളരെ മൃഗീയമായ പെരുമാറ്റങ്ങളാണ് അനുഭവിക്കേണ്ടതായി വന്നത്. എന്നാൽ കർത്താവ് തിരിച്ചടിച്ചില്ല. ഇന്ന് അവന്റെ മക്കളായിരിക്കുന്ന ദൈവജനം അതുപോലെ തന്നെ പ്രവർത്തിക്കേണ്ടതാകുന്നു എന്നത്ര ദൈവം ആഗ്രഹിക്കുന്നത്. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. ഇത് ദൈവം ഒരിക്കൽ നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ മനോഹരമായ സങ്കീർത്തനമത്രേ. രൂക്ഷമായ പീഡനങ്ങളുടെ മധ്യത്തിൽ ഈ സങ്കീർത്തനം ദൈവജനത്തിൽ എത്രമാത്രം ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നോർക്കണം. 12 വാക്യത്തിൽ നാം വായിച്ച് അവസാനിപ്പിച്ചത്, പരിചയ കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. അതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടിയതല്ലേ? ദൈവത്തിന്റെ ദയ അനുഭവിക്കുവാനായിട്ടുള്ള ആ അതിമഹത്തായ ഭാഗ്യം. കരുണയ്ക്കായുള്ള നിലവിളിയാണ് 6 സങ്കീർത്തനത്തിലെ വിഷയം. സങ്കീർത്തനക്കാരൻ ചുറ്റുപാട് നോക്കുമ്പോൾ എല്ലായിടത്തും ദുഷ്ടത മാത്രമാണ് കാണുന്നത്. അവൻ തന്റെ ഹൃദയത്തിലേക്ക് നോക്കുകയും താൻ ദൈവം മുൻപാകെ പൂർണ്ണനല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. മുമ്പ് നാം ചിന്തിച്ച സങ്കീർത്തനങ്ങൾ രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥനയെ സംബന്ധിക്കുന്നതായിരുന്നുവെങ്കിൽ ഈ 6 സങ്കീർത്തനം ഇരുണ്ട രാത്രിയെ സംബന്ധിച്ചുള്ളതാണ്. സംഗീത പ്രമാണിക്ക് തന്ത്രിനാഥത്തോടെ അഷ്ടമ രാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് പ്രാരംഭത്തിൽ കൊടുത്തിരിക്കുന്നു. അഷ്ടമരാഗം എന്ന ഈ പുതിയ രാഗം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഈ രാഗം പുരുഷ സ്വരത്തിലുള്ള പാട്ടാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. 5 സങ്കീർത്തനം ശാപോദ്ദേശത്തോടുകൂടിയ ഒന്നാണ്. എന്നാൽ 6 സങ്കീർത്തനം അനുതാപത്തിന്റെ സങ്കീർത്തനമാണ്. അനുതാപത്തിന്റെ നിലവിളിയും ദയയ്ക്കുവേണ്ടിയുള്ള അപേക്ഷയും ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്. 6 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. യഹോവേ, നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൌഖ്യമാക്കണമേ. എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, നീയോ യഹോവേ എത്രത്തോളം. യഹോവേ, തിരിഞ്ഞ് എന്റെ പ്രാണനെ വിടുവിക്കണമേ, നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. സങ്കീർത്തനക്കാരൻ തന്റെ തന്നെ ആവശ്യത്തെ കാണുന്നു. അവൻ തന്റെ ആവശ്യത്തെ കണ്ടപ്പോൾ അനുതാപത്തിന്റെ മനോഹരമായൊരു യാചനയാണ് തുടർന്ന് നടത്തുന്നത്. അടുത്തതായി അവൻ തന്റെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നതായി നാം കാണുന്നു. 5-7 വരെയുള്ള വാക്യങ്ങളിൽ, മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും. എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു, ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, എന്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. ഇവിടെ ദാവീദിന്റെ ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ചിത്രവും ഇവിടെ നാം കാണുന്നു. അന്ത്യനാളുകളിൽ ഇസ്രായേൽ ജനത്തിന്റെ ചിത്രവും ഇതുതന്നെയായിരിക്കും. ഇന്ന് നമ്മുടെ എന്റെയും നിങ്ങളുടെയും ചിത്രം ഇതുതന്നെയാകുന്നു എന്നത്ര എന്റെ വിശ്വാസം. നിരാശയുടെ നീർച്ചുഴിയിൽ നിന്ന് കരുണയ്ക്കായുള്ള ഒരു നിലവിളിയാണ് ഇവിടെ നാം കേൾക്കുന്നത്. കരുണയ്ക്ക് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവം കരുണയിൽ സമ്പന്നനാകുന്നു എന്ന് പുതിയ നിയമത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ കരുണ എന്നോടും നിങ്ങളിൽ പലരോടും കാണിച്ചിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമില്ലേ. അവന്റെ പക്കൽ കരുണ ധാരാളമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായുള്ള ഈ കരുണയ്ക്കായി നാം എപ്പോഴും യാചിക്കേണ്ടതായിട്ടുണ്ട്. യെശയ്യാപ്രവചനം 52:14 വാക്യത്തിൽ കർത്താവായ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചുപോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ച് ചാടുമാറാക്കും. സങ്കീർത്തനങ്ങൾ 69:3 ഇപ്രകാരം പറയുന്നു, എന്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു, എന്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എന്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. വീണ്ടും 42 സങ്കീർത്തനത്തിന്റെ 3 വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നതുകൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. 38 സങ്കീർത്തനത്തിന്റെ 10 വാക്യത്തിൽ വായിക്കുന്നത്, എന്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. 88 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ നാം കാണുന്നത്, എന്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചുപോകുന്നു, യഹോവേ ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എന്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുകയും ചെയ്യുന്നു. ഈ വാക്യങ്ങളിലെല്ലാം ക്രിസ്തുവിന്റെ ആത്മാവ് തന്റെ നിന്നയുടെ കാലത്ത് താൻ കടന്നുപോകേണ്ടതായ കഷ്ടതകളെക്കുറിച്ച് മുമ്പുകൂട്ടി പറഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവന്റെ ജനമായ ഇസ്രായേലും മഹാപീഡനത്തിന്റെ കാലത്ത് കഷ്ടതയിൽ കൂടി കടന്നുപോകും. ഇന്ന് അനേക വിശുദ്ധന്മാർ കഷ്ടതകളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു അനുഭവിച്ച അവൻ സഹിച്ച കഷ്ടതകളാണിവ എന്നതത്രേ ഏറ്റവും വലിയ ആശ്വാസകരമായ സംഗതി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കൾ ഇന്ന് എത്തരത്തിലുള്ള ഒരു പ്രയാസമാണ് അനുഭവിക്കുന്നത്? എന്ത് കഷ്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്? എന്തുമായിക്കൊള്ളട്ടെ, യേശു ആ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയിട്ടുണ്ട് എന്ന കാര്യം താങ്കൾ മറക്കരുത്. അതുകൊണ്ട് അവന് താങ്കളുടെ സ്ഥിതി നന്നായി അറിയാം. അവന് താങ്കളെ ആശ്വസിപ്പിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ഒരു രക്ഷകനുണ്ടായിരിക്കുക എത്രയോ മനോഹരമായ കാര്യമാണ്. 6 സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവിൻ, യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ ഉത്തരം. 9-10 വാക്യങ്ങൾ, യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും, എന്റെ ശത്രുക്കളെല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചുപോകും. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് എബ്രായ ലേഖനം 5:7 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അതാണ് ഇന്ന് നമുക്കുള്ള ആ പ്രാഗൽഭ്യം. നാം പ്രയാസത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും യാചനകളും ദൈവം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇത് താങ്കളെ ആശ്വസിപ്പിക്കുന്ന കാര്യമല്ലേ? ഈ സമയം ഒരുപക്ഷെ താങ്കൾ വളരെയേറെ വിഷമതകളിൽ കൂടി കടന്നുപോകുന്നുണ്ടാകും. എങ്കിൽ ഈ സങ്കീർത്തനം താങ്കൾക്കുള്ളതാണ്. ഇതിൽ താങ്കൾക്ക് ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് 7 സങ്കീർത്തനം കൂടി നോക്കാം. 7 സങ്കീർത്തനത്തിൽ പ്രതികാരത്തിനായുള്ള നിലവിളിയാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ഇതിന്റെ ശീർഷകം ശ്രദ്ധിക്കുക, ബെന്യാമീന്യനായ കൂശിന്റെ വാക്കുകൾ നിമിത്തം ദാവീദ് യഹോവയ്ക്ക് പാടിയ വിഭ്രമഗീതം. ഉച്ചത്തിലുള്ള കരച്ചിൽ അതിന്റെ ശബ്ദമായിരിക്കാം ഈ വിഭ്രമഗീതം എന്നതിൽ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ദാവീദ് വളരെ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. മഹാപീഡനകാലത്ത് ഇസ്രായേലിന്റെ ദൈവ ഭയമുള്ള ആ ശേഷിപ്പ് കഷ്ടതകളിലും പീഡനങ്ങളിലും കൂടി കടന്നുപോകുന്നതിന്റെ പ്രവചനമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ദാവീദിന് പ്രാർത്ഥനയിലുള്ള ഉറച്ച വിശ്വാസം ശ്രദ്ധിക്കുക. 1-2 വാക്യങ്ങൾ, 7 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ, എന്റെ ദൈവമായ യഹോവേ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ, അവൻ സിംഹമെന്ന പോലെ എന്നെ കീറിക്കളയരുതേ, വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചിന്തിക്കളയരുതേ. ആരാണ് ആ സിംഹം? അത് പിശാചാണ്. പത്രസപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. തുടർന്ന് അനീതിപരമായ ആ പീഡനത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിച്ചാട്ട്. 3 എന്റെ ദൈവമായ യഹോവേ, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹേതുകൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ, ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ, അവൻ എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ, എന്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ. നിർദോഷിക്ക് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നതും അനീതിപരമായ പീഡനവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത കാര്യമാണ്. എനിക്കതിന്റെ കാരണം അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, അറിയണമെന്നുമില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, സകലവും അറിയുന്ന ഒരുവനുണ്ട്. അവൻ ഒരിക്കൽ അത് നമുക്ക് വിശദീകരിച്ചു തരും. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ നടക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്ന് എനിക്ക് വിശദീകരിക്കുവാൻ കഴിയുകയില്ല സുഹൃത്തെ. കാരണം എന്റെ ചില പ്രശ്നങ്ങളുടെ കാരണം എന്താകുന്നു എന്ന് നാളുകളായി ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഒരിക്കൽ അതെല്ലാം നമുക്ക് വിശദീകരിച്ചു തരുന്ന സമയം വരാൻ പോകുന്നു. തുടർന്ന് ഏറ്റവും മനോഹരമായ ഒരു ഭാഗത്താണ് നാം വരുന്നത്. ഇത് കഴിഞ്ഞ സങ്കീർത്തനത്തിലെ പോലെ രാത്രിയുടെ ഇരുട്ടല്ല, പ്രഭാതത്തിന്റെ പ്രകാശമാണ് പരത്തുന്നത്. ആറാം വാക്യം നോക്കിക്കാട്ടെ. യഹോവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ, എന്റെ വൈരികളുടെ ക്രോധത്തോടെ എതിർത്തു നിൽക്കണമേ, എനിക്കുവേണ്ടി ഉണരണമേ, നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ. പ്രതികാരത്തിനായി അവൻ ദൈവത്തോട് നിലവിളിക്കുന്നു, തന്റെ നീതി വെളിപ്പെടുത്തണമേ എന്നാണ് അവന്റെ ആഗ്രഹം. ഏഴ് മുതലുള്ള വാക്യങ്ങൾ, ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ, നീ അവർക്ക് മീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ. യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു, യഹോവേ എന്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നുപോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. എന്റെ പരിച ദൈവത്തിന്റെ പക്കലുണ്ട്, അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. ദൈവത്തിന്റെ മാനദണ്ഡത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. ആധുനിക മനുഷ്യന്റെ ചിന്താഗതികളിൽ മാറ്റം വരുന്നതനുസരിച്ച് ദൈവത്തിന്റെ മാനദണ്ഡത്തിന് വ്യത്യാസമുണ്ടാകുന്നില്ല. അതുകൊണ്ട് ദാവീദിനോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ പാടുവാൻ കഴിയും. 12 മുതലുള്ള വാക്യങ്ങൾ, മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും, അവൻ തന്റെ വില്ല് കുലച്ചൊരുക്കിയിരിക്കുന്നു, അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു, തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു, ഇതാ അവന് നീതികേടിന് നോവ് കിട്ടുന്നു, അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു, അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു, അവന്റെ വേണ്ടാതനം അവന്റെ തലയിലേക്ക് തിരിയും, അവന്റെ ബലാത്കാരം അവന്റെ നെറുകയിൽ തന്നെ വീഴും. ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. എത്ര മനോഹരമായിരിക്കുന്നില്ലേ പ്രിയ സുഹൃത്തെ. ദൈവം പാപത്തെയും ദുഷ്ടതയും കൈകാര്യം ചെയ്യും. അവസാനം അതിനെ ദൈവം തന്റെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യും. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും. വളരെയേറെ തകർന്ന ഹൃദയത്തോടെ ആരംഭിച്ച ദാവീദ് തന്റെ പാട്ട് അവസാനിപ്പിക്കുന്നത് വളരെ ഉറപ്പോടും ദൈവത്തിലുള്ള ആശ്രയത്തോടുമാകുന്നു. അവൻ അവസാനിപ്പിക്കുന്നതിന്റെ രഹസ്യം ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളതാണ്. അതെ, ദൈവഹിതപ്രകാരം ദൈവസന്നിധിയിൽ ചെന്ന് തന്റെ കാര്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്ന ഒരു ദൈവപൈതലിന്റെ ഹൃദയത്തെ സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവസമാധാനം പ്രാപിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ആശ്വസിപ്പിക്കുന്ന അവിടുത്തെ വചനം ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാപിച്ച അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടെ നിങ്ങളെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അതിനായിട്ട് അവിടെ ശക്തീകരിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ CD തയ്യാറാകുന്നുണ്ട്, ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447736738 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
എണ്ണമില്ലാ ദാനങ്ങൾക്കും നിത്യമായ